യഹോവയോട് ചോദിച്ചു, യഹൂദ പുറപ്പെട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. യഹൂദ തന്റെ സഹോദരനായ ശിമിയോനോട്, എന്റെ അവകാശ ദേശത്ത് കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോട് കൂടെ പോരേണം, നിന്റെ അവകാശ ദേശത്ത് എന്നോട് കൂടെ ഞാനും വരാം എന്ന് പറഞ്ഞു. ശിമിയോൻ അവനോടുകൂടെ പോയി. അങ്ങനെ യഹൂദ പുറപ്പെട്ടു, യഹോവ കനാന്യരെയും പെരിസിരെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ പെസേക്കിൽ വെച്ച് അവരിൽ 10,000 പേരെ സംഹരിച്ചു. ബെസേക്കിൽ വെച്ച് അവർ അദോനി ബെസേക്കിനെ കണ്ടു, അവനോട് യുദ്ധം ചെയ്ത് കനാന്യരെയും പെരിശിരെയും സംഹരിച്ചു. എന്നാൽ അദോനി ബെസേക്ക് ഓടിപ്പോയി. അവർ അവനെ പിന്തുടർന്ന് പിടിച്ച് അവന്റെ കൈ കാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. കൈകാലുകളുടെ പെരുവിരൽ മുറിച്ച 70 രാജാക്കന്മാർ എന്റെ മേശയും കീഴിൽ നിന്ന് പെറുക്കിത്തുന്നിരുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു എന്ന് അദോനി ബെസേക്ക് പറഞ്ഞു. അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവൻ മരിച്ചു. യഹൂദ മക്കൾ യെരുശലേമിന്റെ നേരെ യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ വെട്ടി നഗരം തീയിട്ട് ചുട്ടുകളഞ്ഞു. അതിനുശേഷം യഹൂദ മക്കൾ മലനാട്ടിലും തെക്കേ ദേശത്തും താഴ്വീതിയിലും പാർത്തിരുന്ന കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയി. യഹൂദ ഹെബ്രോനിൽ പാർത്തിരുന്ന കനാന്യരുടെ നേരെയും ചെന്നു. ഹെബ്രോന് 10 കെരീത്ത് അർബ എന്ന പേർ. അവർ ശേഷായി അഹിമാൻ താൽമായി എന്നിവരെ സംഹരിച്ചു. അവിടെ നിന്ന് അവർ ദെബേർ നിവാസികളുടെ നേരെ ചെന്നു. ദെബേറിനെ പണ്ട് കെരീത്ത് സേഫിയോ എന്ന പേർ. അപ്പോൾ കാലേബ് കിരിയത്ത് സേഫേർ, ജയിച്ചടക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സായെ ഭാര്യയായി കൊടുക്കും എന്ന് പറഞ്ഞു. കാലേബിന്റെ അനുജനായ കെസേന്റെ മകൻ ഒദീനെയോ അത് പിടിച്ചു. അവൻ തന്റെ മകൾ അക്സായെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നപ്പോൾ തന്റെ അപ്പനോട് ഒരു വയൽ ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു. അവൾ അവനോട്, ഒരു അനുഗ്രഹം എനിക്ക് തരയണമേ, നീ എന്നെ തെക്കൻ നാട്ടിലേക്കല്ലോ കൊടുത്തത്, നീ തുറവുകളും എനിക്ക് തരയണമേ എന്ന് പറഞ്ഞു. കാലേബ് അവൾക്ക് മലയും താഴ്വരയും നീഴ്റോവും കൊടുത്തു. മോശയുടെ അളിയനായ കേനിന്റെ മക്കൾ യഹൂദ മക്കളോടുകൂടി ഈന്ത പട്ടണത്തിൽ നിന്ന് അരാദില് തെക്കുള്ള യഹൂദ മരുഭൂമിയിലേക്ക് പോയി. അവർ ചെന്ന് ജനത്തോടുകൂടി പാർത്തു. പിന്നെ യഹൂദ തന്റെ സഹോദരനായ ശിമിയോനോടുകൂടി പോയി. അവർ സേഫാത്തിൽ പാർത്തിരുന്ന കനാന്യരെ വെട്ടി അതിനെ നിർമൂലമാക്കി. ആ പട്ടണത്തിന് ഹെർമ എന്ന് പേരിട്ടു. യഹൂദ ഗസയും അതിന്റെ അതിർനാടും അക്സലും അതിന്റെ അതിർനാടും എക്രോനും അതിന്റെ അതിർനാടും പിടിച്ചു. യഹോവ യഹൂദയോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മലനാട് കൈവശമാക്കിയെന്നാൽ താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവരെ നീക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. മോശ കൽപ്പിച്ചതുപോലെ അവർ കാലേബിനെ ഹെബ്രോൻ കൊടുത്തു. അവൻ അവിടെ നിന്ന് അനാക്കിന്റെ 3 പുത്രന്മാരെയും നീക്കിക്കളഞ്ഞു. ബെന്യാമീൻ മക്കൾ യെരുശലേമിൽ പാർത്തിരുന്ന എബൂസിയരെ നീക്കിക്കളഞ്ഞില്ല. എബൂസിയർ ഇന്ന് വരെ ബെന്യാമിൻ മക്കളോടുകൂടി യെരുശലേമിൽ പാർത്തു വന്നു. യോസെഫിന്റെ ഗൃഹം ബെഥേലിലേക്ക് കയറി ചെന്നു. യഹോവ അവരോടുകൂടി ഉണ്ടായിരുന്നു. യോസെഫിന്റെ ഗൃഹം ബെഥേൽ ഒറ്റുനോക്കുവാൻ ആളയച്ചു. ആ പട്ടണത്തിന് മുമ്പേ ലൂസ് എന്ന പേരായിരുന്നു. പട്ടണത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുത്തിനെ ഒറ്റുകാർ കണ്ട് അവനോട്, പട്ടണത്തിൽ കടപ്പാൻ ഒരു വഴി കാണിച്ചു തരണമെന്ന് ഞങ്ങൾ നിന്നോട് ദയവ് ചെയ്യും എന്ന് പറഞ്ഞു. അവൻ ആ പട്ടണത്തിൽ കടപ്പാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ പട്ടണത്തെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കളഞ്ഞു. ആ മനുഷ്യനെയും അവന്റെ സകല കുടുംബത്തെയും വിട്ടയച്ചു. അവൻ ഹിത്യരുടെ ദേശത്ത് നിന്ന് ഒരു പട്ടണം പണിത് അതിന് ലൂസ് എന്ന പേരിട്ടു. അതിന് ഇന്നുവരെ അതുതന്നെ പേർ. മനേശെ ബെത്ശേനായിലും അതിന്റെ ഗ്രാമങ്ങളിലും താക്കാറിലും അതിന്റെ ഗ്രാമങ്ങളിലും രോദിലും അതിന്റെ ഗ്രാമങ്ങളിലും ഇബ്ലയാമിലും അതിന്റെ ഗ്രാമങ്ങളിലും മെരീദോവിലും അതിന്റെ ഗ്രാമങ്ങളിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കാനാന്യർക്ക് ആ ദേശത്ത് തന്നെ പാർക്കാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേലിന് ബലം കൂടിയപ്പോൾ അവർ കാനാന്യരെ മുഴുവനും നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിച്ചു. എഫ്രയീമും ഗെസേരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഗെസേരിയിൽ അവരുടെ ഇടയിൽ പാർത്തു. സെബൂലിയർ കിത്രോനിലും നഹലോലിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കാനാന്യർ ഊഴിവേലക്കാരായി തീർന്ന് അവരുടെ ഇടയിൽ പാർത്തു. ആശിയർ അഖോവിലും സീദോനിലും അസ്ലാബിലും അക്സീബിലും ഹെൽബയിലും അഫ്രീക്കിലും രോഹോബിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. അവരെ നീക്കിക്കളയാതെ ആശിയർ നിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. നഫ്താലി ബസേമിലും അനാത്തിലും പാർത്തിരുന്നവരെ നീക്കിക്കളയാതെ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. എന്നാൽ ബസേമിലെയും അനാത്തിലേക്ക് നിവാസികൾ അവർക്ക് ഊഴിവേലക്കാരായി തീർന്നു. അമോന്യർ ദാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി താഴ്വരയിലേക്ക് ഇറക്കുവാൻ അവരെ സമ്മതിച്ചതുമില്ല. അങ്ങനെ അമോര്യർക്ക് ഹൾസാരിലും ഹയോലോലിലും ഗാൽസീബിലും പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ യോസഫിന്റെ ഗ്രഹത്തിന് ബല കൂടിയപ്പോൾ അവരെ ഊഴിയ വേലക്കാരായി തീർത്തു. അമോന്യരുടെ അതിർ അക്രേബിമാക്കയറ്റവും ശേലയും മുതൽ പിന്നെയും മേലോട്ടുണ്ടായിരുന്നു. യേശുവിനൊക്കെ യോഗ്യമാവുന്നു പാറയ്ക്കുമോ? കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തെ ഒന്നാമത്തെ അധ്യായം. ദൈവേശത്താൾ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തേനേസും കെരിത്തിയിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തേശുവിന്റെ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടി വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് തന്നെ എഴുതിയത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ക്രിസ്തേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. തന്റെ പുത്രനും തന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവേഡി ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തർ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നത് പോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? എന്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാത്തക്ക വണ്ണം ക്രിസ്പോസിന്റെയും കൊയോസിന്റെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കുകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തെഫാനോസിന്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു, അതല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാൻ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ വ്യക്തമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്തിനും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവജ്ഞാനത്തിനും ദൈവശക്തിയും ആകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനിയെവിടെ? ശാസ്ത്രീയെവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന് പോഷത്വമല്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായതുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനമന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രശംസിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയിൽ നോക്കുവേ. ലോകാഭിപ്രായ പ്രകാര ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിന് ഭോഷത്തമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിന് ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ പ്രത്യേകിച്ചു ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ ദൈവം യേശുവിന് യോഗ്യമാവുന്നു. പറിക്കുമോ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി ആദിമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി കരേറ്റ ഒന്നിയ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിലാൻ അനുഗ്രഹീതമായ വിശ്വാസികളെ, ഒരു ദിവ്യമായ പ്രഭാതം. അല്പസമയ ശാന്തമായി ഈ ബുധനാഴ്ച ദിവസം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ലോകം മുഴുവനും പ്രതിബന്ധങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും ശാന്തമായി അല്പസമയം ലോകത്തിനു വേണ്ടിയും വ്യക്തിജീവനത്തിനു വേണ്ടിയും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ദൈവം ചെയ്യുന്ന വലിയ നന്മകളെ നന്ദിപൂർവ്വം സ്മരിച്ച് അവൻ ആരാധന കരയേറ്റുവാനും ഈ പ്രഭാതം ഉപയോഗിക്കുവാൻ എല്ലാ കൃപകളും ദൈവം ചൊരിഞ്ഞു തരട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് പരിപൂർണ ദൈവഭയത്തോടും ദൈവവിശ്വാസത്തോടും ദൈവാശ്രയബാധത്തോടും ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുന്ന നാം സന്നിധിയിൽ ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവമേ അങ്ങയുടെ മുമ്പാകെ ശ്രദ്ധിക്കപ്പെടുന്ന നിമിഷങ്ങളായി അത് രൂപാന്തരപ്പെടുത്തണമേ, ആക്കി തീർക്കണമേ എന്ന് താഴ്മയോടും വിനയത്തോടും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയിൽ ഇതിന് തുടക്കമിടുകയും ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക സഹോദരങ്ങളെയും, പ്രത്യേകാൽ വന്നിയ ഡോക്ടർ ബി സി വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ വന്നി ഐസക് ബി പ്രകാശ് അച്ഛൻ, വന്നി ബിജോയി അച്ഛൻ, ഇന്ന് മാമനച്ഛന് അല്പം തിരക്കുള്ളത് കൊണ്ട് അച്ഛൻ ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്യാനായിട്ട് കഴിയുകയില്ല. എല്ലാ വൈദികരെയും, പ്രത്യേക വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും സ്നേഹത്തോടുകൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രത്യേകമായി തിരുവചനത്തിന് നേതൃത്വം നൽകുന്നത് വന്നി തോമസ് മാത്യു അച്ഛൻ, ഞങ്ങൾ സ്നേഹത്തോടെ ജോബി അച്ഛൻ വിളിക്കും, അച്ഛനാണ്. അച്ഛനെയും ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും പിതാവിന്റെ കരങ്ങളിൽ വളരെ സ്നേഹത്തോടുകൂടി സമർപ്പിക്കുന്നു. നമ്മുടെ അപേക്ഷകൾ പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഈ സമയം ദൈവമുമ്പാകെ ഉള്ള നിമിഷങ്ങളായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് ഒരു ഗീതം ആലപിക്കുകയാണ്. സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതമാണ്. പഴയ പുസ്തകത്തിൽ ഈ പാട്ടുണ്ടോന്ന് അറിയില്ല, പുതിയ പുസ്തകങ്ങളിൽ ഈ ഗീതമുണ്ട്. സുവിശേഷ ഗീതങ്ങളിലെ കാണുന്നു ഞാൻ എന്നുള്ള ഗീതം എന്ന് പറയാൻ പറയാം. സുവിശേഷ ഗീതങ്ങളിൽ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു എന്ന ഗീതം ആലപിക്കുന്നതാണ്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. വേദപുസ്തകം നമുക്ക് നൽകുന്ന അറിവുകള്, ആ അറിവുകളിൽ കൂടി നാം നേടിയെടുക്കുന്ന അനുഭവങ്ങള് വാക്കുകൾക്ക് അതീതമാണ്. ഒരുപക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് ചെങ്കടൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഭേദിച്ച് ഇസ്രായേൽ ജനങ്ങളെ മിസ്രയേമിൽ നിന്നും സ്വർഗീയ കനാനിലേക്ക് നടത്തുന്ന മോശയുടെ ശുശ്രൂഷ. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് മുമ്പ് ഈ ചെങ്കടലുണ്ട്. ചെങ്കടലിലേക്ക് നോക്കുമ്പോൾ അലറി പറയുന്ന തിരമാലയും ചെങ്കടലിന്റെ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ അലറി വിളിക്കുന്ന ദുഷ്ടസൈന്യമുണ്ട്. ഇതിൽ നിന്നും വിമോചിതമാവുക എന്ന് പറയുന്നത് എളുപ്പമല്ല, പക്ഷെ ഒരു വഴിയേ ഉള്ളൂ. മോശ ഉയരങ്ങളിലേക്ക് നോക്കിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് സഹായം വന്നതുപോലെ പിന്നിലെ ചെങ്കടലിലും മുമ്പിലെ തിരമാലകളിലും നമ്മളെ നയിക്കുന്ന നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ചെങ്കടലിനെ ഭേദിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പോഴ് ഈ ഗീതം ദൈവവും ബാഗേ മേരി കറിയ ആലോചിക്കുന്നതാണ്.
കാണുന്നു ഞാൻ വിശ്വാസത്താൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ ചെങ്കടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുണ്ടിലെന്നപ്പോൾ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺമുണ്ടിലെന്നപ്പോൾ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പമോ സാരമില്ല ഒന്നിച്ചു നാം ആർത്തിട്ടെന്നാൽ വന്മാവിൽ വീഴും കാഴ്ചവട്ടിൽ ഒന്നിച്ചു നാം ആർത്തിട്ടെന്നാൽ വന്മാവിൽ വീഴും കാഴ്ചവട്ടിൽ കാണുന്നു ഞാൻ വിശ്വാസത്താൽ ഇന്നുണ്ടിൽ ചിങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ ഇന്നുണ്ടിൽ ചിങ്കടൽ രണ്ടാകുന്നു അഗ്നിയിൽ മാലങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നിന്നാലങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ കൂടെ വരുന്ന കർത്തനുണ്ട് അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുന്ന കർത്തനുണ്ട് കാണുന്നു ഞാൻ വിശ്വാസത്താൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ രണ്ടാകുന്നു നാലു നാളായാലും നാറ്റം വാങ്ങിച്ചാലും കല്ലറമുണ്ടിൽ കർത്തൻ വന്നീരം നാലു നാളായാലും നാറ്റം വാങ്ങിച്ചാലും കല്ലറമുണ്ടിൽ കർത്തൻ വന്നീരം വിശ്വസിച്ചാമീ മഹത്വം കാണും സാത്താന്റെ പ്രവർത്തികൾ തകർന്നിരുമേ വിശ്വസിച്ചാമീ മഹത്വം കാണും സാത്താന്റെ പ്രവർത്തികൾ തകർന്നിരുമേ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നുണ്ടിൽ ചെയ്യാതൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുണ്ടിയിലെന്നപ്പോൾ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺമുണ്ടിയിലെന്നപ്പോൾ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നുണ്ടിൽ ചെങ്കടൽ
ായ സത്യമുള്ള ഏകദൈവത്തിന്റെ ഒരു നാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്നെ കരുണയും മനോഗുണവും എന്നേക്ക് ഉണ്ടായിരിക്കട്ടെ ആമീൻ ആകാശവും ഭൂമിയും തന്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദയൻതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളെ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നതിനും വരുന്നതിനും അയവൻ വാഴ്ത്തപ്പെട്ടവനാണെന്ന് ഉയരങ്ങളെ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ അമ്മയോട് കരുണയുണ്ടാക്കണമേ, ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കരുണ എന്ന് മെസ്സിയരാജാവേ നിനക്ക് സ്തുതി, ബാറയ്ക്കുമോ സ്വർഗസ്സനായ പിതാവേ നിന്റെ തിരുനാമം പ്രശ്നമാക്കണമേ, നിന്റെ രാജ്യം പറയണമേ, നിന്റെ തെരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങൾ ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദുഷ്ടൻ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്ന് ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപയേ നിനക്ക് സമാധാനം, ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവ് ശനിച്ച് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശകന്യ മാത്രമേ തമ്പുരാന്റെ അമ്മ ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ പണ സമയത്തും പാവുകളായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. വിശേഷം ജ്ഞാനമുള്ളവരുടെ പ്രകാശവും ജീവനുമായ മസിഹ തമ്പുരാനെ, നിന്റെ വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആനന്ദത്തിൽ നിന്ന് ഞങ്ങളെ വിരോധിക്കരുതേ, ഞങ്ങൾക്ക് യോഗ്യമായത് ഇല്ലാതെയും ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കാതെയും ഇരിക്കെ അവരോടുകൂടെ ചേരുവാൻ പാപികളായ ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ, നിന്റെ രാജ്യത്തിലെ മണവറയിൽ അവരോടുകൂടെയുള്ള വാസത്തിൽ നിന്ന് നീ ഞങ്ങളെ തള്ളിക്കളയരുത്, ഞങ്ങളുടെ കർത്താവെ അവരുടെ വഴികൾ നടപ്പാനും അവരുടെ കൽപ്പനകളെ ആചരിപ്പാനും നീ ഞങ്ങൾക്ക് ബുദ്ധി നൽകണമേ, അവരുടെ സുഹൃത്തുഫലങ്ങളിൽ നിന്ന് പഠിക്കുവാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ, അവരെ പോലെ ഞങ്ങളുടെ ഹൃദയത്തെ വെടിപ്പാക്കണമേ, അവരെ പോലെ തന്നെ ഞങ്ങളുടെ ശരീരത്തെ ശുദ്ധീകരിക്കണമേ, അവരുടെ അംഗികളുടെ വിളമ്പുകൾ മേൽ അഭയം പ്രയപ്പാൻ ഞങ്ങൾ യോഗ്യരായി തീരുവാനും അവരുടെ അവകാശത്തിലേക്കും അവഹേളിലേക്കും ചെന്നു ചേരുവാനുമായിട്ട് നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ, ഒരിക്കലും കോപിക്കാത്തവനും ദൈവയുടെ അകൃത്യങ്ങളെയെല്ലാം വഹിക്കുന്നതിനുമായ നല്ലവനായ ദൈവം തമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ സമാധാനം കൊണ്ടും ദുഷ്ടന് കടക്കുവാൻ കഴിയാത്ത വേർപെടാത്ത സ്നേഹം കൊണ്ടും നിറയ്ക്കണമേ. ആമീൻ.
ത്രിയേക ദൈവത്തിന്റെ നല്ല തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, ധന്യവാർന്ന ഈ പ്രസാദത്തിൽ വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഓരോ അപേക്ഷകളും പ്രാർത്ഥനകളും നമ്മുടെ കൂട്ടായിട്ടുള്ള ഈ ഒരുമിച്ചുള്ള കൂടി വരവും ദൈവസന്നിധിയിൽ അനുഗ്രഹീതമാണ്. ഓരോ നിമിഷവും ദൈവം നമ്മളെ നടത്തുന്നു. പ്രത്യേകിച്ച് നമ്മുടെ രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഉയരങ്ങളിൽ ദൈവം ശ്രദ്ധിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മളെ കൂടുതൽ വിശ്വാസത്തിലേക്കും ഭക്തിയിലേക്കും, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന കൂടുതൽ നമ്മുടെ ആത്മീയ ബലം നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു എന്നുള്ളതിൽ നമുക്ക് സംശയം ഒന്നുമില്ല. എല്ലാവരും ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ദൈവം തമ്പുരാൻ തന്റെ അദൃശ്യമായ കരം നീട്ടി എല്ലാവരെയും ഓരോ നിമിഷവും നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം എല്ലാ ആഴ്ചയിലും പറയുന്നത് പോലെ തന്നെ ഇപ്പോഴും അതിശക്തമായി നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും വൈറസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെയുള്ള മരുന്നുകളൊന്നും കണ്ടുപിടിച്ചു എന്ന് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും ഫലവത്താകുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാം. എങ്കിലും നമുക്ക് ദൈവകരുണയിലായിരിക്കാം, നമുക്ക് നമ്മെ തന്നെയും ലോകത്തെയും ദൈവത്തിന്റെ സുരക്ഷ വലയത്തിൽ സംരക്ഷിക്കുവാൻ ദൈവത്തിന് കരുണ തോന്നണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ ലോകത്തെ മുഴുവൻ നാശം വിധിക്കുന്ന ഈ ശക്തമായ രോഗത്തെയൊക്കെ നീക്കാൻ ദൈവത്തിന് കരുണ തോന്നണമേ. ഈ ലോകം മുഴുവൻ അനുതാപത്തോടുകൂടി നമ്മൾ ദൈവസന്നിധിയിൽ അടുത്തു വന്ന് നിലവിളിക്കുകയും പഴയ കാലഘട്ടങ്ങളിലൊക്കെ പാപം ചെയ്ത മനുഷ്യർക്ക് നിലവിളി കേട്ട ദൈവം സ്വർഗത്തിൽ നിന്ന് ഉത്തരമരുളി അവരെ സംരക്ഷിച്ചതുപോലെ നമ്മൾ സങ്കീർത്തനം 18-ാം അധ്യായത്തിൽ വായിക്കുന്നു, അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. പെരുവെള്ളമാകുന്ന ഈ രോഗവ്യാപനത്തിൽ നിന്നും തന്റെ ഉയരങ്ങളിൽ നിന്ന് കൈനീട്ടി നമ്മളെ ഓരോരുത്തരെയും തന്റെ ബലമുള്ള ഭുജങ്ങളിൽ പിടിച്ചെടുത്ത് സംരക്ഷിക്കുവാൻ ദൈവത്തിന് കരുണ ചൊരിയണമേ എന്ന് നമുക്ക് ആമുഖമായിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമ്മൾക്കറിയാം നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനത്തിന്റെ ആചരണമായിരുന്നു സെപ്റ്റംബർ 15. മലങ്കര സഭയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചതിന്റെ പുനഃസ്ഥാപിച്ചതിന്റെ ഓർമ്മയായിരുന്നു നമ്മൾ സഭ മുഴുവൻ കൊണ്ടാടിയത്. എല്ലാ ഇടവുകളിലും പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ സഭയുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന നമ്മൾ നടത്തുകയും ചെയ്തു. സഭയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് ഇത്. ഒരുപക്ഷെ ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ വേദി ഒരു പ്രശ്നത്തെ പറ്റി പറയാൻ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ തന്നെയും നമ്മുടെ ഉള്ളില് നമ്മുടെ സഭയെ പറ്റി ഒരു വികാരമായിട്ടുണ്ടാകട്ടെ, ഇതൊക്കെ മാനുഷികമായിട്ടുണ്ടാകുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിൽ ഒരു പൈശാചികമായ പ്രേരണയും ശക്തിയുമുണ്ട്. ഒരുപക്ഷെ നന്മയിൽ വളരുന്ന സഭകളെ ഒക്കെ ദോഷകരമായിട്ട് ബാധിക്കത്തക്ക വണ്ണം എപ്പോഴും അദൃശ്യമായി പിശാജ് അധികാരത്തിന്റെ രൂപത്തിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില രൂപങ്ങളിലൊക്കെ കടന്നു വരും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ലോകത്തിന്റെ മുമ്പിൽ സഭ അപഹാസ്യമാകാതെ എല്ലാവരും ഒരേപോലെ നല്ല മനസ്സോടുകൂടി ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ഒരു തലങ്ങളിലേക്ക്, കാരണം വിദേശ ശക്തികളും അധികാരങ്ങളും മോഹങ്ങളും ഒന്നും ഒന്ന് മറ്റൊന്നിനെ കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തലങ്ങളിലേക്ക് സഭയുടെ വിശ്വാസം അനുവദിച്ചു പോകാതെ എല്ലാവരും കൈകോർത്ത് ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മാത്രം പാദപൂജ ചെയ്യുന്ന ഒരു തലങ്ങളിലേക്ക് എല്ലാ മനുഷ്യന്റെയും, അത് ആത്മീയ നേതാക്കന്മാരുടെ ആണെങ്കിലും സാധാരണ മനുഷ്യരുടെ ആണെങ്കിലും വിചാരങ്ങൾ ബോധങ്ങൾ ഉയർന്നു വരുവാനും പരസ്പര സ്നേഹത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ പിശാചുരുക്കുന്ന തിന്മയെ അതിജീവിക്കത്തക്കവണ്ണം മുന്നോട്ട് വരുവാനും ഭാരതത്തിലെ സഭ ഏറ്റവും മാതൃകയുള്ള സമാധാനത്തിന്റെ സഭയായി ലോകത്തിന് നന്മ വിതയ്ക്കുന്ന, ലോകത്തിന് നന്മ ചെയ്യുന്ന ഒരു കൂട്ടായ്മയായി, ഒരു നിറവുള്ള കൂട്ടായ്മയായി വളർന്നു വരുവാൻ നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മുടെ സഭ ഒരുപാട് പ്രതിസന്ധികൾ കൂടിയാണ്. നമുക്കറിയാം പരിശുദ്ധ പിതാക്കന്മാരൊക്കെ ഏറ്റവും കൂടുതൽ സങ്കടത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. സത്യം വിജയിക്കുവാനും അത് നന്മ നീതി നടപ്പാക്കപ്പെടുവാനും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ നീതിയിൽ എല്ലാവരും പങ്കുചേർന്നുകൊണ്ട് ക്രിസ്തുവിന്റെ സാക്ഷികളായി വളരുവാൻ ഈ പ്രതിബന്ധം നിറഞ്ഞ കാലഘട്ടത്തിൽ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളൊരു ആരുടെ വൈരാഗ്യമില്ല, ആരുടെ വിദ്വേഷം കാണിക്കാനല്ല, പരസ്പരം എല്ലാവരും സ്നേഹിക്കുവാനുള്ള ഒരാഴമായ തലങ്ങളിലേക്കൊക്കെ വിശ്വാസികളുടെ സഭാപിതാക്കന്മാരുടെ ഒരു വിചാരങ്ങളൊക്കെ എത്തിച്ചേരാനായിട്ട് നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കണം. ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യപ്പെടേണ്ട ആവശ്യമുള്ള ഒരു സമയമാണിത്. അതുകൊണ്ട് സമാധാനം സഭയിൽ സ്ഥാപിതമാകാൻ പിതാക്കന്മാരുടെ കരങ്ങൾക്കൊക്കെ ശക്തി പകരുവാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കണം എന്ന് ആമുഖമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇന്ന് നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട തോമസ് മാത്യുവച്ചനാണ്. ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ ഈ ശുശ്രൂഷയിൽ അച്ഛന്റെ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ ദിവസം പല വൈദികരോടൊക്കെ ആവശ്യപ്പെട്ടെങ്കിലും ലഭ്യമാകാതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ അച്ഛനോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ അച്ഛന് ഇന്ന് ധ്യാനത്തിന് നേതൃത്വം നൽകാം എന്ന് അച്ഛനെ ഇങ്ങോട്ട് പറഞ്ഞു. നിങ്ങളെല്ലാവരുടെയും പേരിൽ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അച്ഛന് ഡാലസ് സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. വളരെ ആത്മാർത്ഥമായി ഇടവക കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ ഭദ്രാസനത്തിലെ തന്നെ വിവിധ തലങ്ങളിലും യൂത്തിന്റെയൊക്കെ ചുമതലക്കാരനായിട്ട് അച്ഛൻ വളരെ ആത്മാർത്ഥമായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ധന്യമാറുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കുകയാണ്. 230-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛന് തിരുവചനത്തിന് ധ്യാനം നിർവഹിക്കുന്നതാണ്.
എന്നേശുവല്ലാതില്ലേനിക്കോരാശ്രയം പൂവിൽ തന്മാറിലല്ലാതില്ലേനിക്കു വിശ്വാമം വേറെ ഈ പാരിലും പാരത്തിലും നിസ്തൂലനൻ പ്രിയൻ എന്റെ രക്ഷകായൻ ദൈവമേ നീ അല്ലാതില്ലാരും എന്നേശു മാത്രം മാതീയേനിക്കേതു നേരത്തും വൻ ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ സാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹപാഖിയ ഈ ലോകസാഖി മാറൽ ലാരും മാറിപ്പോയാലും എന്ത് രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേ തുമാത്രം മാതിയേ നീക്കേതു നേരത്തും എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമെൻ വൈദ്യൻ മറ്റാരെയും ഞാൻ കാണുന്നില്ലൻ രോഗശാന്തിക്ക നിന്മാർവിടം എന്നാശ്രയം എന്നേശു കർത്താവേ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്റെ സുമാത്രം മാതിയേനിക്കേതു നേരത്തും എൻ ശ്രീപ്രയം എന്നാശ്രയം എന്നേ സുകർത്താവേ നീ ജീവിക്കുന്നതാലെ ഞാനും ജീവിക്കും നീപ്പോ നിൻ സ്നേഹമാം കൂടി കീഴിൽ ഞാൻ കാണുന്നു ജയം എന്റെ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേ സുമാത്രം മതിയേനിക്കേതു നേരത്തും
തിരുവചന ധ്യാനത്തിനായി വന്ന ജോബിയച്ചനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ഹലോ
ജോബിയച്ച, കേക്കാം പറഞ്ഞോളൂ.
വിശുദ്ധ യോഹന്നാനിന്റെ സുവിശേഷം 3:23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ ചാപ്റ്റർ 2:23-25. പെസഹ പെരുന്നാളിൽ യെരുശലേമിലിരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിഞ്ഞുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തിന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. പരമകാരുണ്യവാനായ ദൈവം തമ്പുരാനെ, പ്രഭാതത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യേശു നമിച്ച് നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി ഇതിനെ ആക്കി തീർക്കുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപ ഞങ്ങളോടുകൂടെ ഉണ്ടാകണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവിടുത്തെ ദൈവവചനത്തെ സ്വീകരിക്കുവാൻ ഒരുക്കപ്പെട്ട നിലം പോലെ ഞങ്ങളുടെ മനസ്സിനെ ഒരുക്കി കാത്തിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവം തമ്പുരാനെ, അവിടുത്തെ ദിവ്യ മൽവരങ്ങളാകുന്ന ജ്ഞാനം കൊണ്ട് ഞങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് മറയ്ക്കണമേ. നന്മകളാകുന്ന ദാനങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ചൊരിഞ്ഞു നൽകുമാറാകണമേ. ഞങ്ങളുടെ ബോധത്തെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളിലുള്ള അന്ധകാരങ്ങളെ നീക്കി അവിടുന്ന് നന്മയുടെ പ്രകാശം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ബുദ്ധിയെയും ഞങ്ങളുടെ ജീവിതത്തെയും മറയ്ക്കണമേ. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ളവരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുയേശുവിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് ആമുഖമായി വായിച്ചത്. ഇന്നത്തെ പ്രധാന ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗവും അതുതന്നെയാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം ഒന്നുകൂടി അനുസരിച്ച് നാം വായിക്കുക. 25-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: മനുഷ്യനിലുള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തിന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. അറിവ് ഒരു വലിയ ഒരു ആശയമാണ്. അറിവ് രൂപപ്പെടുന്നത് പല രീതിയിലാണ്. പലപ്പോഴും നമ്മുടെ അറിവുകളൊക്കെയും രൂപപ്പെടുന്നത് മറ്റുള്ള ബാഹ്യ വസ്തുക്കളുടെ സ്വാധീനം മൂലമാണ്. അത് ചിലപ്പോൾ പുസ്തകമായിരിക്കാം, അധ്യാപകരായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, മറ്റുള്ള വ്യക്തികളായിരിക്കാം, പുസ്തകങ്ങളായിരിക്കാം, ജീവികളായിരിക്കാം, പ്രകൃതിയായിരിക്കാം. അങ്ങനെ പലതരത്തിൽ ബാഹ്യ ശക്തികളാണ് നമുക്ക് അറിവിന്റെ കാരണമായിട്ട് തീരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ എല്ലാ വസ്തുതകളുടെയും ചുമതല വഹിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. നമ്മുടെ ഉള്ളിൽ ഒരറിവ് രൂപപ്പെടുത്താൻ തക്കവണ്ണം ഒരു പരിധിയിൽ കൂടുതൽ സോഷ്യൽ മീഡിയ പങ്കു വഹിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒപ്പീനിയൻ മേക്കിങ്ങിൽ ഈ നോളജിന് ഒരു വലിയ പങ്കുണ്ട്. നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിൽ അറിവിന് ഒരു വലിയ പങ്കുണ്ട്. ഒരാളെ കുറിച്ചോ ഒരു വ്യക്തിയെ കുറിച്ചോ അഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ അറിവിന് ഒരു വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ അറിവ് അല്ലെങ്കിൽ അറിയൽ അത് യഥാർത്ഥമായ വഴിയിലൂടെ ആയിരിക്കണം എന്നുള്ളത് നാം മനസ്സിലാക്കണം. There is a slight difference between knowledge and knowing. അറിവും അറിയലും തമ്മിൽ ഒരുപാട് വ്യത്യാസം, ചെറിയ വ്യത്യാസമല്ല, ശരിക്കും പറഞ്ഞാൽ വലിയ വ്യത്യാസം തന്നെയുണ്ട്. അതായത് നോളജ്, ഒരു ചെറിയ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു നാരങ്ങ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ നാരങ്ങയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ പലരും പറയും ഈ നാരങ്ങയ്ക്ക് മഞ്ഞ നിറമാണ്, നാരങ്ങയുടെ രൂപം ഉരുണ്ടതാണ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയും. അതാണ് നോളജ്. യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ സംഭവങ്ങൾ, അതൊക്കെയാണ് അറിവ് എന്ന് പറയുന്നത്. എന്നാൽ അറിയൽ, അറിയൽ കാലങ്ങൾക്കപ്പുറമാണ്. That's beyond time. കാലങ്ങൾക്ക് നിർവചിക്കാൻ സാധിക്കാത്ത ഒന്നാണ് അറിയൽ. അറിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന സംഭവമാണ്, പ്രസന്റ് സിറ്റുവേഷൻ ആണ് നോവിങ്. ആ നാരങ്ങ മുറിച്ച നാവിൽ സ്പർശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് ആണ് അറിയൽ, നോവിങ്. അതിന് പ്രത്യേകിച്ചൊരു ഡെഫിനിഷൻ ഇല്ല. അത് ക്രിസ്തുവിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ദൈവ ചിന്തയുടെ കാര്യത്തിൽ അപ്രകാരം തന്നെയാണ്. അച്ഛന്മാരൊക്കെ പലപ്പോഴും വിശ്വാസികളോട് ചോദിക്കാറുണ്ട്, ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ്? അപ്പൊ നമ്മളെല്ലാവരും പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറയാറുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ഗുഡ് ഷെപ്പേർഡ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ലവ്, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറയാറുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് നോളജ് ആണോ നോവിങ് ആണോ? നമുക്ക് ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വേദപുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന നോളജ് ആണോ, അതോ നാം തന്നെ എക്സ്പീരിയൻസ് ചെയ്ത നോവിങ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. യേശുക്രിസ്തു ഉണ്ടായിരുന്നത് 2-ാമത്തെ വിഭാഗത്തിലുള്ള അറിവായിരുന്നു, നോവിങ് ആയിരുന്നു, അറിയലായിരുന്നു. അവൻ ആളുകളെ കുറിച്ച് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നോ മറ്റുള്ളവരുടെ വായിൽ നിന്നോ എഴുത്തുകളിൽ നിന്നോ സ്വീകരിച്ച അറിവുകളായിരുന്നില്ല അവന്റെ ഒപ്പീനിയൻ മേക്കിംഗ്. അവൻ മറ്റുള്ളവരെ അറിഞ്ഞു, അവൻ അവന്റേതായ എക്സ്പീരിയൻസിലൂടെ മറ്റുള്ളവരെ കുറിച്ച് അറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പരമമായ യാഥാർത്ഥ്യം. യേശുതമ്പുരാന്റെ അറിവിനെ കുറിച്ച് പലരും അത്ഭുതപ്പെടുന്നുണ്ട്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്ന നഥനയിൽ യേശുതമ്പുരാന്റെ അറിവ് കണ്ട് അത്ഭുതപ്പെടുന്നുണ്ട്. നീ എന്നെ എങ്ങനെ അറിയുന്നു? അതുപോലെ തന്നെ യാക്കോബിന്റെ കിണറിന്റെ തീരത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടി, ശമരിയക്കാരിയായ പെൺകുട്ടിയും അത്ഭുതപ്പെടുന്നുണ്ട്. കർത്താവിന്റെ അറിവ് കേട്ട് അത്ഭുതപ്പെടുന്നു. അതൊക്കെ അറിയലാണ്. ശരിക്കും പറഞ്ഞാൽ അറിയലിന്റെ, നോയിങ്ങിന്റെ ഏറ്റവും ശക്തമായ ഉദാഹരണം ഏതാണ് എന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായമാണ്. അവിടെ അറിയലിന്റെ പല തലങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യനായിട്ടും ഒരു യഹൂദനായിട്ടും ഒരു പുരുഷനായിട്ടും ഒക്കെയാണ് ആദ്യം ആ സ്ത്രീ കർത്താവിനെ അറിയുന്നത്. അത് പതിയെ പതിയെ ഇല്ലാതായി ഗുരുവെന്നും പ്രവാചകനെന്നും ഒടുവിൽ മശിഹ അല്ലെങ്കിൽ ക്രിസ്തു വരുന്നു എന്ന് എനിക്കറിയാം. അത് മാത്രം എനിക്കറിയാം. അവരുടെ അറിവിനെല്ലാം പച്ചതകർക്കുകയാണ്, ഡീകൺസ്ട്രക്ഷൻ നടത്തുകയാണ് കർത്താവ്. ഒടുവിൽ അവർക്കറിയാവുന്ന ഒരേ ഒരു സത്യം മാത്രമായി അവശേഷിക്കുകയാണ്, മശിഹ വരുന്നു. എനിക്കിത് മാത്രമേ അറിയുകയുള്ളൂ. ആ അറിവിലേക്ക് അവളെ എത്തിക്കുകയാണ്, യഥാർത്ഥമായ അറിവിലേക്ക് അവളെ എത്തിക്കുകയാണ്. അതുപോലെ തന്നെ സക്കായിയും കാട്ടത്തീമരത്തിന്റെ മുകളിൽ നിൽക്കുമ്പോൾ അവിടെ അത്ഭുതപ്പെടുകയാണ്, എങ്ങനെ ഇവൻ എന്റെ പേരറിഞ്ഞു. 2 ആഴ്ചകൾക്ക് മുമ്പ് നാം വായിച്ചു കേട്ട ഏവെങ്കിലുവൻ ഭാഗത്തിലും ഷീമോൻ ചൂണ്ടലിട്ട് മീൻ പിടിച്ച് വാ തുറന്നു കഴിയുമ്പോൾ ഷീമോനും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇവൻ എങ്ങനെ അറിഞ്ഞു ഈ മത്സ്യത്തിന്റെ വായിൽ ബ്രഹ്മയുണ്ടോ എന്ന്, അല്ലെങ്കിൽ എസ്തീറായുണ്ടോ എന്ന് ഇവൻ എങ്ങനെ അറിഞ്ഞു എന്ന് ഷീമോനും അത്ഭുതപ്പെടുകയാണ്. കർത്താവിന്റെ അറിവുകൾ അങ്ങനെയാണ്. അത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന അറിവല്ല, അവൻ മനസ്സിലാക്കിയ എക്സ്പീരിയൻസ് ചെയ്ത അറിയലുകളായിരുന്നു കർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ചിന്തിക്കാറുണ്ട്, കർത്താവ് എങ്ങനെയാണ് ഇത്ര കാര്യങ്ങളൊക്കെ അറിയുന്നത്? സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും യഹോവ സമീപസ്ഥനാവുന്നു. 145-ാം സങ്കീർത്തനം 18-ാം വാക്യം. ഒന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, പ്രാക്ടിക്കൽ നമ്മളുടെ അറിവനുസരിച്ച് ചിന്തിച്ചു നോക്കുക. വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും സമീപസ്ഥനാകുന്നു എന്ന് പറയുന്നതിലെ ലോജിക്ക് മാനുഷിക ബുദ്ധി അനുസരിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ല. അത് കുറച്ചുകൂടി വ്യക്തമാകണമെങ്കിൽ 2003 പുറത്തിറങ്ങിയ ഒരു ചലച്ചിത്രമുണ്ട്, ബ്രൂസ് ഓഫ് മൈറ്റി. ജെയിംസ് കാരി നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ്. അതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന നൊലാൻ ഒരിക്കൽ കർത്താവിനെ, ദൈവത്തെ കണ്ടുമുട്ടുകയാണ്. ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ നൊലാനുടെ ആഗ്രഹം, ദൈവമേ നിന്റെ ശക്തിയൊക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ദൈവം പറയുന്നു, ഓക്കെ, സമ്മതിക്കുന്നു. സമ്മതിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഒരു 1-2 ദിവസങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നൊലാൻ ദൈവത്തിന്റെ ജോലിയൊക്കെ നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഒരുപാട് പേഴ്സണൽ ഗെയിൻ ഒക്കെ സമ്പാദിക്കുന്നുണ്ട്. അവന് സമ്പാദ്യം ഉണ്ടാക്കുന്നു, ഗേൾഫ്രണ്ടിനെ സമ്പാദിക്കുന്നു, അങ്ങനെ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളൊക്കെ നേടിയെടുത്തതിന് ശേഷം ലോകത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ ലോകത്തിന്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് പ്രാർത്ഥനകൾ പല ഭാഗത്തു നിന്ന് പ്രാർത്ഥനകൾ ഇങ്ങനെ ദുരിതര വരികയാണ്. ഏത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണമെന്ന് അറിയാതെ നൊലാൻ കഷ്ടപ്പെടുന്ന ഭാഗമൊക്കെ വളരെ രസകരമായിട്ട് ആ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ദൈവം എല്ലാവർക്കും സമീപസ്ഥനാകുന്നു, അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം അരുളുന്നു എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. അത്രമാത്രം വ്യക്തമായിട്ടാണ് ദൈവം തമ്പുരാൻ നമ്മൾ അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. മാനുഷിക ബുദ്ധി അനുസരിച്ച് ചിന്തിക്കും, ഈ ലോകത്തിൽ എവിടെയോ ഇരുന്ന് ഞാൻ കാണിക്കുന്ന, രഹസ്യമായി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം എങ്ങനെ അറിയും എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ആദാമ ഹൗവായി ഒക്കെ ചിന്തിച്ചത് അങ്ങനെയൊക്കെ തന്നെയാണ്, ദൈവം എങ്ങനെ അറിയും എന്ന് ചിന്തിക്കാറുണ്ട്. ഒരിക്കൽ കാലിലെ ഒരു ചെറിയ കോശം ഒരിക്കൽ ചിന്തിച്ചു, ഈ കോശം, ഞാൻ ഈ കാലിന്റെ ഏറ്റവും അറ്റത്തുള്ള വിരലിലെ ഏറ്റവും അറ്റത്തുള്ള ഒരു കോശമാണ് ഞാൻ, ഇവിടെ ഉള്ള കാര്യം ഈ ശരീരത്തിലെ തലച്ചോറിന് അറിയാം, ഏയ് അങ്ങനെ അറിയാൻ വഴിയില്ല എന്ന് കരുതി ഇങ്ങനെ നിൽക്കുമ്പോ രണ്ട് വരി പാട്ടെന്ന് പാടാ, എന്റെ കുഞ്ഞു കാര്യം, ഞാൻ മോയിക്കോട്ടെ, എന്താ താഴെ വീണം.
ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്
അനുഗമിച്ചിടുമാവനുട ചുവടുകളെ അനുഗമിച്ചിടുമാവനുട ചുവടുകളെ ഇഹലോകമോ പരിഗില്ലൊരു സുഖവും മനശാന്തിയതും ഇഹലോകമോ പരിഗില്ലൊരു സുഖവും മനശാന്തിയതും എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക് എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്
കുഴപ്പമില്ല കുഞ്ഞിനെ
കുഴപ്പമില്ല അവര് തമ്മിൽ ഉണ്ടാക്കി
സോറി കണ്ണില്ല
ഒരു ചെറിയ കഥ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ചെറിയ കോശം എങ്ങനെ വിചാരിക്കും എന്നെ എങ്ങനെ അറിയും എങ്ങനെ എങ്ങനെ തിരിച്ചറിയും ഇനി അഥവാ എനിക്ക് എന്നെ സംഭവിച്ചാൽ തലച്ചോർ അറിയാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാലിന്റെ ഏറ്റത്തിന് മുള്ളുകൊള്ളുന്നു പെട്ടെന്ന് സ്പൈനൽ കോഡ് പറയുന്നു കാല് ഉയർത്തുക ഉയർത്തി കൈകൊണ്ട് മുള്ളെടുക്കുന്നു കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു നാവ് കരയുന്നു അങ്ങനെ പലതരത്തിലുള്ള റിയാക്ഷൻസ് ആണ് ആ ഒരു ചെറിയ കോശത്തിലേക്ക് ഒരു മുള്ളു കൊണ്ടപ്പോൾ സംഭവിച്ചത് ഇത്രയുമുള്ളവർ നമ്മുടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളും ഇതിനേക്കാൾ വേഗതയിൽ ദൈവം തമ്പുരാന്റെ അടുത്ത് എത്തുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നാം ക്രമീകരിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഇതാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഓരോ ചിന്തകളും പ്രവൃത്തികളും നമ്മുടെ തലയിലെ ഒരു മുടി പോലും കൊഴിയുന്നത് വളരെ വേഗത്തിൽ കർത്താവ് അറിയുന്നു എന്നുള്ളതാണ് ഒരുപാട് ആളുകൾക്ക് ഒരു ഒരു പരാതി ഉണ്ടായിരുന്നു കർത്താവ് എന്നെ അറിയുന്നില്ല എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ നീ എങ്ങോട്ടാ പോകുന്നത് എന്ന് ഫിൽക്കോസ് ചോദിക്കുമ്പോൾ കർത്താവ് ഫിൽക്കോസിനോട് തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം അത് വളരെ അധികം പ്രാധാന്യമുള്ള ചോദ്യമാണ് ഡു യു സ്റ്റിൽ ഡു നോട്ട് നോ മീ നീ എന്നെ എന്നിട്ടും അറിയുന്നില്ല ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഞാൻ നിന്റെ ഇത്രയൊക്കെ പ്രസംഗങ്ങളിലൂടെയൊക്കെ നിന്റെ ബോധത്തെയൊക്കെ ഒന്ന് നേരെയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സ്റ്റിൽ നിനക്കിപ്പോഴും എന്നെ അങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ എന്നാണ് കർത്താവ് പരാതിപ്പെടുന്നത് വേദപുസ്തകമൊക്കെ ആരംഭിക്കുന്നത് തന്നെ ഈ അറിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ട്രീ ഓഫ് നോളജ് അറിവിന്റെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷമാണ് അത് കർത്താവ് പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് ആ നോയ് ഇല്ലാതെ പോയത് അവര് പക്ഷെ അത് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ എക്സ്പീരിയൻസിലൂടെ കടന്നുപോയി കഴിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അയ്യോ ശരിയായിരുന്നു എന്ന് മനസ്സിലായത് ആ ഒരു ഒരു വലിയ അനുഭവത്തിൽ കൂടി കടന്ന് മുന്നിലേക്ക് കടന്നു വന്നപ്പോഴാണ് അതുപോലെ തന്നെയാണ് സുവിശേഷങ്ങളിലും കർത്താവ് 3-3.5 വർഷക്കാലം ഓരോ കാര്യങ്ങൾ ശിഷ്യന്മാരെ ചുറ്റും കൂടി പുരുഷാരെ പിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശിഷ്യന്മാരുടെ തലവനായ പത്രോസ് പോലും പല സാത്താനെ എന്നുള്ള വില കേട്ടിട്ടുണ്ട് എന്നിട്ടും അവർക്ക് പൂർണമായ അറിവിലേക്ക് എത്താൻ സാധിക്കുന്നില്ല ഒടുവിൽ പത്രോസിന്റെ കുമ്പസാരം ഇങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 17 വാക്യം കർത്താവെ എല്ലാം അറിയുന്നു നീ പൂർണമായും എല്ലാം അറിയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ചോദിക്കുന്ന ചോദ്യം വേറെയാണ് നമുക്കറിയാം സംഭവിക്കാൻ അറിയാം ചോദിക്കുന്ന ചോദ്യത്തിനല്ല പത്രോസ് പറഞ്ഞു കർത്താവെ നീ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് പൂർണമായ ഒരു സബ്മിഷനാണ് അവിടെ നടക്കുന്നത് അങ്ങനെ ഒരു സബ്മിഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രത്യേകിച്ച് ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു വസ്തുത ഈ CCTV ക്യാമറകളെയാണ് അതായത് ഏത് തെറ്റ് ചെയ്താലും നമ്മളൊരു ഒരു പബ്ലിക് ഒരു സ്പേസിൽ ചെന്നിട്ട് എന്തെങ്കിലും അരുതാത്തത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അപ്പൊ ചെയ്തല്ലോ എന്നോർത്തുള്ള ഒരു റിഗ്രറ്റിനേക്കാൾ കൂടുതൽ ഇതാരെങ്കിലും കണ്ടോ എന്നൊന്ന് പേടിയായിരിക്കും കൂടെ ആ ഒരു ഭയം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നിടത്താണ് ക്രിസ്ത്യാനി എന്ന നിലയിൽ സംഭവിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ അത് മുകളിലേക്കായാലും ദൈവത്തിങ്കിലേക്കാണെങ്കിലും നമ്മുടെ സഹോദരങ്ങളിലേക്കാണെങ്കിലും നാം ചെയ്യേണ്ട ഒരു വസ്തുത, നോളജ്, നമുക്ക് എല്ലാവർക്കും അറിവ്, അറിവ് എന്നും അറിയൽ എന്നും പറഞ്ഞ രണ്ട് ഒന്നും ഒരു ഒരു ആശയമാണെങ്കിൽ ഒരു പ്രവർത്തനമാണ്, ആക്ഷനാണ്, ആക്ഷൻ നീഡ്. അതുകൊണ്ട് ആ ഒരു പ്രോസസ് നമ്മുടേതായ ഒരു എഫേർട്ട് മറ്റുള്ളവരെ അറിയാൻ ഈ ആടുജീവിതം എന്ന നോവൽ പറയുന്ന വാചകമുണ്ട്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ അത് നാം അനുഭവിക്കാത്തിടത്തോളം ഇവയൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണ്. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ നമ്മൾ കേൾക്കുന്നു. പ്രത്യേകിച്ച് കൊറോണ പോലെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന ആളുകൾ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ വിളിച്ച് പറയുമ്പോൾ അതിനെ ഓർത്ത് അയ്യോ അല്ലെങ്കിൽ പിടുകൂർക്കാൻ മാത്രം നമുക്ക് സാധിക്കുന്നു. കാരണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നിടത്തോളം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടാത്തതുള്ള കാരണം അത് നമുക്ക് അത്ര കണ്ടങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമുക്ക് എല്ലാത്തിനെ കുറിച്ചും അറിവും കാര്യങ്ങളൊക്കെ ഒരുപാട് പത്രങ്ങൾ വായിക്കുന്നു, ന്യൂസുകൾ കാണുന്നു, അല്ലെങ്കിൽ മറ്റു പറയുന്ന അറിവൊക്കെ നമുക്കുണ്ടെങ്കിലും നമുക്കതിന് പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളുടെ ദൈവത്തെ യഥാർത്ഥമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. ആദ്യം ഞാൻ സംസാരിച്ച ഒരു കാര്യത്തിൽ ക്രിസ്തു ആരാണെന്ന് ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ പറയാൻ നമുക്ക് സാധിക്കും. പക്ഷേ ക്രിസ്തു എനിക്കാരാണ് എന്ന് ചോദിക്കുന്ന പറയാൻ എത്ര പേർക്ക് സാധിക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഒരു അങ്ങനെ വേദപുസ്തകത്തിൽ ഒക്കെ പല തരത്തിലുള്ള ആളുകൾ കർത്താവിന്റെ അറിവിനെ കുറിച്ച് അത്ഭുതപ്പെടുകയും അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പാകെ വന്നതെന്ന് പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പലരുടെയും ഉപദേശങ്ങളോ ഒന്നും കേൾക്കേണ്ട മോശമാണ്. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുമായി കെടുതിടുമ്പോൾ തന്നെ പൂർണ്ണമായും അവരെ കുറിച്ചുള്ള പൂർണ്ണമായ ചിത്രം സാധിക്കുമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒപ്പീനിയൻ മേക്കിങ്ങിൽ ചിലപ്പോഴൊക്കെ ആളുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആശയങ്ങൾ സൂക്ഷിച്ച് നമ്മളെ സ്വാധീനിക്കാറുണ്ട്. ചെറുമക്കളെ നാം ചെയ്യേണ്ടെന്ന ഒരു കാര്യം മനസ്സിലാക്കുന്ന കാര്യം നമ്മളെ പൂർണ്ണമായും അറിയുന്നു. ഏറ്റവും ഇമ്മീഡിയറ്റ് സോഴ്സിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പകരം യഥാർത്ഥമായ സോഴ്സിൽ നിന്നും യഥാർത്ഥമായ അറിയൽ, ഒരാളെക്കുറിച്ച് വാക്കുകൾ കേൾക്കുമ്പോൾ യഥാർത്ഥമായ അറിയലിലേക്ക് കത്തിനുള്ള ഒരു ശ്രമം നമ്മുടെ സാധനത്തിനുണ്ട്. തമ്പുരാനും ശിഷ്യന്മാരും വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെയും നമ്മളോട് പറയുകയാണ് മനസ്സിലാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ആക്കൽ എന്നാണ്. മനസ്സിന്റെ ഉള്ളിലേക്ക് ആക്കിയെടുക്കുമ്പോഴാണ് മനസ്സിലാക്കൽ തീർച്ചയായും മനസ്സിലാക്കണമെങ്കിൽ ആ ആളുടെ ഹൃദയ വിചാരങ്ങളും ആ ആളുടെ സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വിരിവിരിക്കുമ്പോൾ മാത്രമാണ് അത് മനസ്സിലാക്കൽ. ഓഷോ പറയുന്ന ഒരു വാചകം പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. Get out of your head and get into your heart. Think less, feel. നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് പ്രവർത്തനങ്ങളും ഒക്കെ അറിവ് ബോധപൂർവമായി നാം ശ്രമിക്കാൻ ഒക്കെ ഉപരിയാണ് തിങ്ക് ലെസ് ഫീൽ മോർ. കർത്താവിനെ കുറിച്ചും നാം പറയുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതിനെ കുറിച്ച് വായിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവ് ഫീൽ റിയുവൻ കർത്താവിന്റെ നന്മയെയും കർത്താവിന്റെ കരുതലിനെയും കർത്താവിന്റെ സ്നേഹത്തെയും ഈ ദിവസങ്ങളിലൂടെ നമുക്ക് സാധിക്കട്ടെ. ദീപ തിരുനാളിന് ശേഷം സഭയുടെ ശുചീകരണത്തിലേക്ക് നാം ഒരുങ്ങി കാത്തിരിക്കുകയാണ്. ഇന്നുള്ള ഞായറാഴ്ചകളിൽ കേൾക്കാൻ പോകുന്ന ഏവൻ ഗീവൻ ഭാഗം ടെക്നോളജിക്കൽ വിഭ്രാന്തിയുമായി ബന്ധപ്പെട്ട് അപ്രകാരം ഒരു കർത്താവിന് രണ്ടാമത്തെ വരെ എന്ന അർത്ഥത്തിലുള്ള വേദഭാഗങ്ങളാണ് നാം വായിച്ചത്. സഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി വേണ്ടി രീതിയിലുള്ള ശുദ്ധീകരണം കർത്താവിന് രണ്ടാമത്തെ വരവിനുവേണ്ടി ജാഗ്രതയോടുകൂടി കാത്തിരിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സംശയദ്രോഹ നമ്മെല്ലാവരെയും അതിന് പ്രാർത്ഥിക്കുന്നു.
താങ്ക് യു.
ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛൻ, അദ്ദേഹത്തിന്റെ വേദപുസ്തക പരിജ്ഞാനവും വായനയുടെ പരപ്പും ലഭിക്കപ്പെട്ട അനുഭവ പാരമ്പര്യവും ഒക്കെ ചേർത്ത് വെച്ച് ഒരു വലിയ ആശയത്തെ നമ്മുടെ മുമ്പിലേക്ക് ഇന്ന് പകർന്നു നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വിഷയം നമ്മളൊക്കെ ധാരാളം പ്രാവശ്യം വായിച്ചിട്ടുള്ളവരാണ്. ഞാൻ ഇത് വായിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും എല്ലാ വാക്കുകളൊന്നും നമ്മുടെ മനസ്സിൽ പറയ്ക്കണമെന്നില്ല, പൂർണമായി ഗ്രഹിക്കണമെന്നില്ല. സെയിന്റ് ജോൺ ചാപ്റ്റർ 2:23-25 രണ്ട് വാക്കുകളെയാണ് അച്ഛന് നമുക്കിത് വിശദീകരിക്കുവാനായിട്ട് വളരെ ഭംഗിയായി നമ്മുടെ മനസ്സിലേക്ക് എഴുതി തന്നത്. നോളജ് ആൻഡ് നോയിങ്. ധാരാളം ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് നൽകി, വായനയുടെ ലോകത്തിൽ നിന്ന് പുസ്തകങ്ങളിലൂടെ സാഹിത്യ ലോകത്തും ദൈവശാസ്ത്ര ലോകത്തുമൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള ധാരാളം ആശയങ്ങൾ വളരെ ഭംഗിയായിട്ട് എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങളും അച്ഛൻ പറയുകയുണ്ടായി. കൂടുതലായിട്ട് അതിനോട് കൂട്ടിച്ചേർക്കാൻ ഒന്നുമില്ലെങ്കിലും ഒരാശയം മാത്രം എന്റെ മനസ്സിൽ വന്നത് പങ്കുവെക്കട്ടെ. നോളജ് ഈസ് എക്സ്റ്റേണൽ ആൻഡ് നോയിങ് ഈസ് ഇന്റേണൽ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നോയിങ് വിത്ത് അവർ സെൻസ് ഓർഗൻ ലീഡ്സ് ടു നോളജ്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ഗ്രഹിക്കും, മനസ്സിലാക്കാൻ ശ്രമിക്കും, കാണും. പക്ഷെ എല്ലാം അത് ഹൃദയത്തിലേക്ക് കടക്കണമെന്നില്ല. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും സംസാരം രണ്ടുപേര് തമ്മിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ആൾ സംസാരിക്കുമ്പോൾ രണ്ടാമത്തെ ആൾ ആദ്യം ചിന്തിക്കുന്നത് ഇതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെങ്ങനെ മറുപടി കൊടുക്കാം. ഇതാണ് തുടക്കം. അതുകൊണ്ട് തുടർന്ന് പറയുന്നത് പൂർണ്ണമായി മനസ്സിലേക്ക് കയറണമെന്നില്ല. ഇതുപോലെയാണ് നമ്മൾ അച്ഛൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു, ഇന്ന് നോളജ് ഏറ്റവും കൂടുതൽ വരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മീഡിയയാണ് സോഷ്യൽ മീഡിയ. നമുക്കൊരുപാട് കാര്യങ്ങൾ വന്നു കയറുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസവും അതിന്റെ ആദ്യത്തെ 15 ദിവസം സെപ്റ്റംബർ മാസം 1 മുതൽ 8 വരെയും ഒക്കെ വിശുദ്ധ മാതാവിനെ കുറിച്ച് ഇത്രയും പഠിക്കാൻ അവസരം കിട്ടിയ വർഷമുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അത്രമാത്രം പഠിച്ചു. പക്ഷെ ഇതിൽ എത്ര എണ്ണം നമ്മുടെ നോയിങ് ലെവലിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ അതിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. നോളജ് ലെവലിൽ ദിവസം 10ഉം 15ഉം പ്രസംഗം കേട്ടവരൊക്കെ എന്റെ മുമ്പിൽ കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ കൊണ്ട് അത്രയും വലിയ കഴിവില്ല, 1-ഓ 2-ഓ ഒക്കെ കേൾക്കും. പക്ഷെ ആ 1-2 എണ്ണം കേട്ടിട്ട് പോലും അതിൽ എത്ര എണ്ണം നോയിങ് ലെവലിലേക്ക് വന്നു. അതുപോലെ തന്നെയാണ് ചിലര് വളരെ സന്തോഷത്തോടെ പറയും, വേദപുസ്തകം ഞാൻ ഇത്ര പ്രാവശ്യം വായിച്ചു തീർത്തു. ആ വായിച്ചതിൽ എത്ര എണ്ണം എന്റെ ഹൃദയത്തിലുണ്ട്, അവിടെയാണ് നോയിങ് ലെവൽ. അപ്പോൾ നോളജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടോട്ടലി കണക്ടഡ് വിത്ത് ദ സെൻസ് ഓർഗൻ ആൻഡ് ഇറ്റ് ഈസ് എക്സ്റ്റേണൽ. And knowing is an internal process that is totally connected with our heart. ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത്. പലപ്പോഴും അതുകൊണ്ടാണ് ദൈവം ഒരു പ്രത്യേകമായ, അല്ലെങ്കിൽ ക്രിസ്തു നമ്മളെ ഒരു പ്രത്യേകമായ ജീവിത ശൈലി പഠിപ്പിച്ചു. യഹൂദ പാരമ്പര്യത്തിൽ നിന്നും വിജാതീയരിൽ നിന്നും ഒക്കെ കടന്നു വന്ന ഒരു സമൂഹത്തെ ക്രിസ്തു നൽകിയ മൂല്യങ്ങൾ വഴി ഒരു പുതിയ ജീവിത ശൈലി പഠിപ്പിച്ചു. പക്ഷെ ആ പഠിപ്പിച്ച ജീവിത ശൈലി പഠിപ്പിച്ച ആളിനെ ആരൊക്കെ ഇത് പഠിക്കാൻ അർഹരാക്കപ്പെട്ടുവോ അവരെല്ലാം തിരിച്ച് ക്രിസ്തുവിനെ പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആദ്യ സഭയിൽ ഹിസം, അല്ലെങ്കിൽ വിമർശനാത്മപരമായ പല രീതിയിൽ മനുഷ്യത്വവും ദൈവത്വവും തമ്മിൽ എങ്ങനെയാണ് സംയോജിക്കപ്പെട്ടിരിക്കുന്നത്, അങ്ങനെയെങ്കിൽ എന്തിനാണ് യേശുദമ്പുരാൻ കരഞ്ഞത്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടായ കാരണം ഈ നോളജും നോയിങ്ങും തമ്മിലുള്ള പൊരുത്തക്കേട് വന്നപ്പോഴാണ്. പിൽക്കാലത്ത് 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും സഭകൾ, അല്ലെങ്കിൽ പല പല നോമിനുള്ള കാരണവും എന്ന് അതിന് ഉത്തരം ഇത് തന്നെയാണ്. എന്തൊക്കെയോ നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടു, പക്ഷേ ഗ്രഹിച്ചതിലുള്ള വ്യത്യാസം ആണ് പിൽക്കാലത്ത് സഭകൾ വ്യത്യസ്തങ്ങളാകാൻ തുടങ്ങിയത്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല. ശ്രീബാ പെരുന്നാളിന് ശേഷം വളരെ ഭംഗിയായി നമുക്കൊക്കെ ചിന്തിക്കുവാനും നമ്മൾ എന്നും ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു വ്യക്തതയാണ് പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛൻ വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ചത്. അച്ഛനോട് ഈ ഒരു വിഷയത്തിൽ നമ്മളൊക്കെ കടപ്പെട്ടിരിക്കുകയാണ്. തുടർന്നും ഇതുപോലെയുള്ള നല്ല ഗൗരവപരമായ ആശയങ്ങൾ പങ്കുവെക്കുവാൻ അച്ഛനെ ദൈവം ഉപയോഗിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഇടവക ശുശ്രൂഷയിലും നന്നായി ശോഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തെയും പ്രത്യേകിച്ച് കൊച്ചിനെ നോക്കാനുള്ള ജോലിയും കൂടി അച്ഛൻ ഉണ്ടെന്ന് തോന്നുന്നു. അച്ഛൻ അതിന്റെ ഇടയ്ക്കും വളരെ കൃത്യമായിട്ട് കുടുംബബന്ധവും സൂക്ഷിച്ചു, വചന ശുശ്രൂഷയും കൈകാര്യം ചെയ്തു. അപ്പോൾ ഇടയന്റെ എല്ലാ രീതിയിലുള്ള പൗലോസ് ശ്ലീഹായുടെ ഭാഷയിൽ വളരെ ഭംഗിയായി ഇടയന്റെ ശുശ്രൂഷ ചെയ്യുവാൻ അച്ഛൻ മിടുക്കനാണ് അല്ലെങ്കിൽ പ്രാഗൽഭ്യമുള്ള ആളാണെന്ന് അച്ഛൻ തെളിയിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇതിൽ സമ്മേളിച്ച എല്ലാവർക്കും സെൻസ് ഓർഗൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊരു കാര്യത്തെ ഗ്രഹിക്കുന്നതിനേക്കാൾ ഹൃദയം കൊണ്ട്, അതുകൊണ്ടാണ് ചില മനുഷ്യർ തമ്മിൽ ഹൃദയബന്ധമുണ്ട്, ചില മനുഷ്യർ തമ്മിൽ ഹൃദയബന്ധമില്ല. ഹൃദയബന്ധമില്ലാത്തവരെ കുറിച്ച് നമ്മൾ എപ്പോഴും അവരെ പരിഹസിക്കാനുള്ള വഴി കിട്ടിയാൽ അതിന്റെ കൂടെ കൂടും, അല്ലെങ്കിൽ അവരുടെ കുറ്റം പറയാനുള്ള അവസരം കിട്ടിയാൽ കൃത്യമായിട്ട് കൂടും. പക്ഷെ ഹൃദയബന്ധമുള്ളവർ അവരുടെ തെറ്റ് ചെയ്താലും നമ്മൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാകും. അതുകൊണ്ട് ഹൃദയബന്ധമാണ് നോയി, അതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. അതിന് ചേരുന്ന വാക്യത്തെ നമുക്ക് കൂടുതൽ ഗൗരവമായിട്ട് എടുക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു സാർ. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയിലുള്ള പേരുകൾ പ്രത്യേകമായിട്ട് ഓർപ്പെടുത്തുന്നത് ലീലാമ സാമുവലിനെ അവർക്ക് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലീലാമ സാമുവൽ, മറിയ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർത്തതാണ്, ഡയോണ കുട്ടി, സാലിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെ സാലി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. കൃത്യമായിട്ട് സാലിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. എവൻഗലിൻ എന്ന് പറയുന്ന കുഞ്ഞു മോളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എഡിസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബാബു ഭൂതക്കാലിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. തോമസ് പുളിക്കനെ ഓർക്കാം. സജി ഓർക്കാം. ജെറി തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. സൂസൻ, ഷാജി, അതുപോലെ ഡാനിയൽ ജോസഫ്, മറിയാമ ജോർജ്, മാത്യു, ലിസി, പീറ്റർ, അച്ചാമ, അതുപോലെ തന്നെ ജോയലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വേറൊരു ജോയലുണ്ട്, ജോയലിനെ രണ്ട് മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു നമ്മൾ നേരത്തെ ഓർത്തതാണ്, ഒരു 3 വയസ്സുള്ള മോള് ഇപ്പോഴ് അത് കൂടുതൽ സുഖം പ്രാപിച്ചു വരുന്നു എന്നുള്ള ഒരുപാട് സന്തോഷം. ആ മോളെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ആലീസ് ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റൊരു ആലീസ് ഉണ്ട്, ആലീസിനെ ദൈവമുമ്പാകെ ഓർക്കാം. ജിമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ട് ശാന്തമായി അല്പസമയം ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ബാഹ്യ നയനങ്ങളുടെ ചാന്തിരി കണ്ണുകളെ തുറന്ന് അബ്ബാ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ മുമ്പാകെ അപേക്ഷിക്കാൻ തന്ന വലിയ അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒരേ മനസ്സോടുകൂടി ഏറ്റവും വിനയപ്പെട്ട് പ്രയാസത്തിലും പ്രതിബന്ധത്തിലും കൂടി കടന്നു പോകുന്ന ഞങ്ങൾ പേര് പറഞ്ഞിട്ടുള്ളവരും പേരോർക്കാതെ വിട്ടുപോയവരും ഞങ്ങളുടെ മനസ്സിൽ പ്രത്യേകമായിട്ട് പേരുകൾ ഓർത്തിരിക്കുന്നതുമായ മക്കളെ അവിടുത്തെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, നടത്തുന്നതും നയിക്കുന്നതും എല്ലാം അവിടുന്ന് മാത്രമാകുന്നു. ഞങ്ങൾക്ക് വെറും സാധാരണക്കാരനാണ് ദൈവമെങ്കിലും, എത്ര സാധാരണക്കാരനാണെങ്കിലും അങ്ങയെ നിലവിളിക്കുമ്പോൾ, അങ്ങയുടെ അടുത്ത് പ്രതീക്ഷയോട് വരുമ്പോൾ അസാധാരണമായ ദൈവകൃപയിൽ ഞങ്ങളെ നയിക്കുന്ന അങ്ങയുടെ വലിയ ആഴമായ സ്നേഹത്തെയും കരുണയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ബലം നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിലൊക്കെ ദൈവമേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ ആശ്രയവും. വൈദ്യന്മാരിലും ഔഷധങ്ങളിലൊക്കെ ഞങ്ങൾ ആശ്രയിക്കുന്നുണ്ടെങ്കിലും അവരും ഞങ്ങളും എല്ലാം അതിനപ്പുറമായ സൗഖ്യം പ്രദാനം ചെയ്യുന്ന അങ്ങയിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവം ഞങ്ങളുടെ ഹൃദയ നൊമ്പരങ്ങളെ അവിടുന്ന് കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം വരെ ഞങ്ങൾ നടന്നിട്ടുള്ളത് അങ്ങയുടെ കരുണയാലാകുന്നു, അതൊന്നും ഞങ്ങൾ മറന്നുപോകുന്നില്ല. തുടർന്നും പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഈ സഹോദരങ്ങളെ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുമ്പോൾ ഉറവുകൾ ഓർക്കാതെ നിന്റെ മക്കളെ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യദായകമായ വലതു കൈ നിന്റെ മക്കളുടെ മേൽ ആവശ്യപ്പിക്കണമേ. രോഗം നൽകുന്ന ഭയത്തിലും രോഗം ഉളവാക്കുന്ന തീവ്രമായ വേദനയിലും അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക, മാനസിക, ശാരീരിക പ്രയാസങ്ങളിലൊക്കെ നിരാശയുടെ അഘാതങ്ങളിലേക്ക് കൂപ്പുകുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവമേ ഒരു നിമിഷം കണ്ണുകളെ ഉയരങ്ങളിലേക്ക് പതിക്കുമ്പോൾ സ്വർഗം കീറി മുറിച്ച് അവിടുന്ന് ഉത്തരവ് അരുളണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും. നീതികളും വലങ്കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്നുള്ള ഉറപ്പുള്ള സ്വരം കേൾക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെയും കാതുകളെയും അവിടുന്ന് ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വർഗം തരുന്ന, ദാനമായി തരുന്ന സൗഖ്യത്തിൽ സ്വർഗത്തെ വാഴ്ത്തുവാൻ ഞങ്ങളുടെ മനസ്സുകളെയും ശരീരങ്ങളെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഉറ്റവര് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ തിരുവുമ്പ സമർപ്പിക്കുന്നു. അവിടുത്തെ കരുണ അവരുടെ മേൽ ചൊരിയണമേ. ദൈവം, പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകള്, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വളരെയധികം മാനസികമായ സംഘർഷം അനുഭവിക്കുന്ന ഒരു സഹോദരി ആത്മഹത്യയുടെ വക്കീൽ പോലും എത്തത്തക്കവണ്ണം ഉള്ള ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ദൈവമേ, നിന്റെ മക്കളോടൊക്കെ അവിടുന്ന് കരുണ തോന്നണമേ. ഏത് പ്രയാസങ്ങളെയും അതിജീവിച്ചു മുന്നോട്ട് പോകാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി ഉന്നതകളിലുണ്ട്. ആ ശക്തി നിലവിളിക്കുമ്പോൾ സ്വർഗം തുറന്നിറങ്ങി വരും എന്നുള്ളൊരു ബോധ്യം ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തിന്മയുടെ ലോകത്തിൽ വഴിവിട്ടു പോകുന്ന മക്കളെ ദൈവമേ അവിടുന്ന് കൂട്ടി അങ്ങയുടെ പാതയിൽ മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല അനുതാപവും വിവേകവും ഒക്കെ കൊടുത്തവരെ നയിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യുവാക്കന്മാർ, യുവതികളെ, ചെറുപ്പക്കാരെ ഒക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെയൊക്കെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ തിരുവുമ്പ കരുണയോടെ സമർപ്പിക്കുന്നു. ഇവിടെ നാട്ടിലുമായിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയൊക്കെ തിരുവുമ്പ സമർപ്പിക്കുന്നു. ദൈവമേ, പ്രയാസം അനുഭവിക്കുന്നവർക്ക് നല്ല പാതകളെ അവിടെ തുറന്നു കൊടുക്കണമേ. ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനെ നയിക്കുന്ന ബാബാ തിരുമേനി, എല്ലാ തിരുമേനിമാരും, എല്ലാ വൈദികരെയും ദൈവമേ ഞങ്ങളുടെയൊക്കെ ശുശ്രൂഷ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളും ദൈവമേ അങ്ങയുടെ നാമഹത്വത്തിന് വേണ്ടി മാത്രമായി തീരുവാൻ സഹായിക്കണമേ. ദൈവമേ, സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെ നീക്കി എല്ലാ സഭകളും സ്നേഹത്തിലും ഐകമത്യത്തിലും ദൈവനാമ സ്ഥാപിതമാക്കുവാൻ മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യങ്ങളിലേക്ക് സഭാപിതാക്കന്മാരുടെ ഹൃദയങ്ങളെ അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരവരുടെ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഒക്കെ മാറ്റി പരിപൂർണമായി ദൈവസന്നിധിയിൽ സമർപ്പിതമാകുന്ന ഒരു കൂട്ടായ്മയെ നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും നിന്റെ ദാസർക്ക് പ്രദാനം ചെയ്യണമേ. ഈ ഭദ്രാസുരത്തെ ഓർക്കുന്നു. നയിക്കുന്ന പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ, മാതൃദേശത്തെയും ഭരണകർത്താക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലവും അതുപോലെ തന്നെ കഠിനമായ സാംക്രമിക രോഗം മൂലം വളയുന്ന എല്ലാ മക്കളെയും തമ്പുരാനെ സ്വർഗം തുറന്നു വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ വാഴ്ത്തണമേ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കി അനേകർക്ക് ആത്മീയ ഊർജവും ശാരീരിക സൗഖ്യവും മാനസിക ബലവും നൽകുന്ന, കരുത്തേകുന്ന ഒരു വലിയ കൂട്ടായ്മയായി, സ്വർഗം ഇറങ്ങി വരുന്ന ഒരു കൂട്ടായ്മയായി ഇതിനെ നയിക്കണമേ, നടത്തണമേ. അല്പമായോ അധികമായോ ഇതിനെ സഹായിക്കുന്ന എല്ലാവരും തിരുവുമ്പ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുന്നു. കുടുംബത്തെയും ഇടവകയൊക്കെ തിരുവുമ്പ സമർപ്പിക്കുന്നു. ഞങ്ങളെയൊക്കെ അങ്ങനെ വിശദീകരിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ എവിടുന്ന് വാസിക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗ ഊർഷമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളും സ്തുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധ ആവാസവും നമ്മൾ നടത്തിയ പ്രാർത്ഥനാ കൂട്ടങ്ങളോടുകൂടിയും അതുപോലെ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും എപ്പോഴും എന്നേക്ക് ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
ആമേൻ. ധന്യവാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും ആത്മാർത്ഥമായ സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ നല്ല ഒരു ചിന്തോദ്ദീപകമായ ആശയം പകർന്ന് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ജോബി അച്ഛൻ, ഒരുപാട് അസൗകര്യങ്ങളുടെ മധ്യത്തിലാണ് അച്ഛന് ധ്യാനം നിർവഹിച്ചത്. പലതരം ഉത്തരവാദിത്തങ്ങൾ അച്ഛനുണ്ട്, എങ്കിലും മടി കൂടാതെ ഈ പ്രാർത്ഥനയോടുള്ള താല്പര്യവും സുവിശേഷത്തോടുള്ള ആത്മാർത്ഥതയും അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. വന്നിയ വി സി വർഗീസ് അച്ഛൻ, വന്നിയ ഐസക് വി പ്രകാശ് അച്ഛൻ, എല്ലാ വൈദികരോടും, സംബന്ധിച്ചിട്ടുള്ള എല്ലാ വൈദികരോടും കൃത്യമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും കരങ്ങളിൽ ഓർക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിട്ട് പേരോർത്തവരെയും ഓർക്കാതെ പോയവരെയൊക്കെ സൗഖ്യത്തിന് വേണ്ടി ദൈവഭാഗം വീണ്ടും സമർപ്പിക്കുന്നു. ബൈബിൾ വായിച്ച മേരി, അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഡി എൻ നമ്പർ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.